ഹേ ഹലോ, വെൽക്കം ടു ദ മലയാളി പോഡ്കാസ്റ്റ്, കണക്റ്റിംഗ് ദ ലൈഫ് ഓഫ് മലയാളീസ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ ക്രിഷാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുള്ളൂ. എൻ്റെ ലൈഫിലും അത്യാവശ്യം ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് രണ്ട് ദിവസം മുമ്പേ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാനും എൻ്റെ ബ്രദറും കൂടി ആലുവയിൽ നിന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു പയ്യൻ വണ്ടിക്ക് വട്ടം വെച്ചു. സമയം ഏകദേശം രാത്രി 8 മണി. ഞങ്ങൾ ബൈക്കിനാണ്, ബ്രദറാണ് വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം സ്ട്രെയിറ്റായ റോഡ്, എന്നിരുന്നാൽ പോലും ഞങ്ങൾ വളരെ സ്ലോവിലാണ് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം റോട്ടിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ളതാണ്. അത് കേരളത്തിൽ പൊതുവേ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 1-2 ബൾബ് പേരിന് മാത്രം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ കേരളത്തിൽ അങ്ങനെയാണ്. ബാക്കി എല്ലായിടത്തും എങ്ങനെയാണെന്ന് നിങ്ങളെന്തായാലും കമൻ്റ് ചെയ്. രാത്രി വണ്ടി ഓടിക്കുന്ന എല്ലാവരെയും പോലെയും നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോഡ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു പയ്യൻ അത്യാവശ്യം വേഗത്തിൽ സൈക്കിൾ ഓടി പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി ഓടിച്ച് അവൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ ഒരു കൂസലില്ലാതെ, ഒരു സിഗ്നലും തരാതെ നേരെ റൈറ്റിലേക്ക്, ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് സൈക്കിൾ തിരിച്ചു. പൊതുവെ വണ്ടി ഓടിക്കുന്നവർ ഇത്തരം സാഹചര്യങ്ങളിൽ പെടാറുണ്ട്. പക്ഷെ അത്യാവശ്യം നമ്മളോട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിച്ച് നിർത്തേ, അല്ലെങ്കിൽ വണ്ടി സൈഡിലേക്ക് ഒതുക്കുക, എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. ഒരു സിഗ്നൽ പോലും തരാതെ പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറിയപ്പോൾ സ്വാഭാവികം സൈക്കിളും ബൈക്കും ക്രാഷായി. ഇതെല്ലാം കാണാൻ ബൈക്കിൻ്റെ ബാക്കിലിരുന്ന് എനിക്ക് ഭാഗ്യമുണ്ടായി. കാരണം വണ്ടി ക്രാഷായപ്പോൾ ഞാൻ പയ്യെ എയറിലേക്ക് പോയി. അപ്പോൾ വണ്ടി വീഴുന്നതും ചേട്ടൻ വീഴുന്നതും ആ സൈക്കിളും പയ്യനും വീഴുന്നതെല്ലാം എനിക്ക് മുകളിൽ നിന്ന് കൃത്യമായിട്ട് കാണായിരുന്നു. ഞാൻ പയ്യെ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വ്യക്തമായി എൻ്റെ റിബ്സിന് ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. വേറെ വണ്ടിയൊന്നും ബാക്കിൽ നിന്ന് വന്ന് കയറാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് റോഡിൻ്റെ സൈഡിലേക്ക് മാറി. ഭാഗ്യത്തിന് വേറെ വണ്ടികളൊന്നും ആ സമയത്ത് വന്നില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. ആളുകളെല്ലാം വന്നുകൂടി. പയ്യന് വേറെ പ്രശ്നമൊന്നുമില്ല, ചേട്ടനും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. പക്ഷെ എൻ്റെ കാര്യം, എനിക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. എൻ്റെ റിബ്സിന് എന്തോ സംഭവിച്ചെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. പയ്യനെ പയ്യൻ്റെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. പിന്നെ എൻ്റെ അവസ്ഥ, നേരെ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. നോക്കിയപ്പോൾ ചെറിയൊരു, വളരെ ചെറിയൊരു സ്ക്രാച്ചോ പൊട്ടലോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി. 3 ആഴ്ച റെസ്റ്റ്. പിറ്റേ ദിവസം ഡിസ്ചാർജായി, വീട്ടിലെത്തി. സംഭവം ശരിയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി എന്ന്. അതായത് ബെഡിൽ നിന്ന് എഴുന്നേക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം, ഇരുന്നിട്ട് എഴുന്നേക്കണമെങ്കിൽ അപ്പോഴും വേണം ഹെൽപ്പ്. ഇപ്പോൾ 1-2 ദിവസമായി, പലപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് എഴുന്നേക്കാൻ ഒരാളെ വിളിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മടി പിടിച്ച് പിന്നെയും കിടക്കേണ്ട അവസ്ഥയാണ്. ശരിയാണ്, 2-3 ആഴ്ചത്തേക്കുള്ള പരിപാടി. ആര് വിളിച്ചാലും ചേട്ടനോ അച്ഛനോ അമ്മയോ ആര് വന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാലൊരു മടിയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ശരത് എന്ന് പറഞ്ഞ പയ്യനുണ്ടായിരുന്നു. 5 മുതൽ 10 വരെ അവൻ ഞങ്ങളുടെ ഇപ്പോൾ പഠിച്ചത്. അവൻ കംപ്ലീറ്റ്ലി ഹാൻഡിക്യാപ്ഡാണ്. ആൾ വീൽ ചെയറിലാണ് ക്ലാസ്സിൽ വന്നിരുന്നത്. അവൻ പണ്ട് പലപ്പോഴും പല കാര്യങ്ങൾക്കും ആരുടെയും ഹെൽപ്പില്ലാതെ സ്വയം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു പേന നിലത്ത് പോയിട്ട് അതെടുക്കാൻ വേണ്ടി അവൻ കുമ്പിടുമ്പോൾ അവൻ ആകെ ആ വീൽ ചെയറിൽ നിന്ന് നിലത്ത് വീഴാറുണ്ട്. ടീച്ചറും ഞങ്ങളെല്ലാവരും അവനോട് പറയാറുണ്ട്, ശരത്തെ നിനക്ക് ഞങ്ങളോട് പറഞ്ഞാൽ പോരെ, ഞങ്ങൾ ചെയ്തു തരത്തില്ല എന്ന്. ചെറിയ കാര്യങ്ങൾക്ക് പോലും എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ ലൈഫ് മുഴുവനും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടുന്ന ശരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ലൈഫ് അങ്ങനെയാണ്, ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത്. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയെ ആ രാത്രി സൈക്കിളും കൊടുത്തുവിട്ട വീട്ടുകാരാണോ, അതോ റോട്ടിലൊന്നും വെട്ടമില്ലാതെ നമ്മുടെ നാടിനെ ഇത്രയും പുരോഗമനത്തിൽ കൊണ്ടുപോകുന്ന സർക്കാരാണോ, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാം തലവിധി അല്ലേ. കേരളത്തിൽ ദിനം പ്രതി എത്ര പേരാണ് ആക്സിഡൻ്റ് കാരണം പലതും നഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്നത്. എന്നെ സംബന്ധിച്ച് 3 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം സോൾവ് ആകും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബാക്ക് ടു നോർമലാകാം, പക്ഷേ അല്ലാത്തവരുടെ അവസ്ഥയോ? നിങ്ങൾ എറണാകുളത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും, മെയിൻ റോഡുകളിലും അല്ലെങ്കിൽ പാലങ്ങളിലൊക്കെ എത്രയോ കുഴികളാണ്. ഇതിനൊക്കെ നമ്മൾ ആരെ ചോദ്യം ചെയ്യും, ആരോട് പറയും? ഇതെല്ലാം ഇങ്ങനെയാണ്, ഇവിടെ ഇതൊന്നും മാറുന്നില്ല. വണ്ടി എടുക്കുമ്പോൾ വെഹിക്കിൾ ടാക്സ് വാങ്ങുന്നുണ്ട്, റോഡ് ടാക്സ് വാങ്ങുന്നുണ്ട്, പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നഷ്ടപ്പെടുന്നവർക്ക് മാത്രം നഷ്ടപ്പെടുന്നു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ചെറുതായിട്ട് അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തൊരു എപ്പിസോഡാണ്. പിന്നെ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ഇനി അറിയാൻ വേണ്ടി നമ്മൾ വാട്സപ്പിലൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യണം. അതിലായിരിക്കും ഇനി കൂടുതൽ പോഡ്കാസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.